Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. എൺപത്തിനാലാം സങ്കീർത്തന പഠനത്തിന്റെ നാലാം ഭാഗമാണല്ലോ ഇന്ന്. ഈ സിയോൺ ഗീതത്തിന്റെ അല്ലെങ്കിൽ ഈ സമാശ്വാസ ഗീതത്തിന്റെ 1 മുതൽ 9 വരെയുള്ള പദങ്ങളുടെ വ്യാഖ്യാനം നാം കണ്ടു കഴിഞ്ഞതാണ്. ആകെ 12 പദങ്ങൾ മാത്രമുള്ള സാമാന്യം ഹ്രസ്വമായ ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ 3 പദങ്ങളാണ് ഇന്ന് നാം പഠന വിഷയമാക്കുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. നാം മുന്നോട്ട് പോകുന്നതിനു മുൻപ് കഴിഞ്ഞ പ്രക്ഷേപണങ്ങളിലെ പാഠങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നമുക്കൊന്ന് സംഗ്രഹിക്കാം. ഈ ശരണഗീതത്തിന്റെ ആദ്യ ഭാഗം കൃത്യമായി പറഞ്ഞാൽ ദൈവത്തിൽ ശരണപ്പെടുന്ന അല്ലെങ്കിൽ ആശ്വാസം തേടുന്ന ഒരു ഭക്തന്റെ അല്ലെങ്കിൽ വിശ്വാസിയുടെ ഭാവപ്രകടനങ്ങളാണ് ആദ്യത്തെ 5 പദങ്ങളിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്, സങ്കീർത്തകൻ വരച്ചു കാട്ടുന്നത്. ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിച്ചു തുടങ്ങുന്ന ഈ ഗീതം വളരെ പ്രകടമായിട്ടും ഇസ്രായേൽ ജനത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിലേക്കും കാലഘട്ടത്തിലേക്കും നമ്മെ സ്വാഭാവികമായും നയിക്കുകയാണ്. ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവെന്ന് വിളിച്ചപേക്ഷിക്കുന്ന ആശയം തീർച്ചയായും ഇസ്രായേലിയരുടേതാണ്, ഇസ്രായേലിയരുടേത് മാത്രമാണ്. ഫറവോയുടെ ബന്ധനത്തിൽ നിന്നും തങ്ങളെ നയിച്ച കർത്താവ് ശത്രു സൈന്യങ്ങളുടെയും ശത്രു രാജ്യങ്ങളുടെയും ആക്രമണത്തിൽപ്പെടാതെ അവരെ മുന്നോട്ട് നയിച്ച് ഒരു ജനമാക്കി, ഒരു ദൈവജനമാക്കി വളർത്തിയ വികാരങ്ങൾ വരികളിൽ സങ്കീർത്തകൻ ഉൾച്ചേർത്തിരിക്കുകയാണ്, വരികളിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ശക്തനും ധീരനും യോദ്ധാവുമായ ദൈവത്തെ ഇസ്രായേൽ വിളിച്ചപേക്ഷിക്കുന്നതായി പദങ്ങൾ വ്യക്തമാക്കുന്നു. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കരുത്തുള്ള ദൈവത്തിലാണ്, ശക്തനായ ദൈവത്തിലാണ് സങ്കീർത്തകൻ ശരണപ്പെടുന്നത്, സമാശ്വാസം തേടുന്നത്. അങ്ങനെ ദൈവത്തിൽ പ്രത്യാശ വഹിക്കുന്ന ഒരു ഭക്തനാണ് സിയോണിലേക്ക്, ജെറൂസലേമിലേക്ക്, കർത്താവിന്റെ പട്ടണത്തിലേക്ക് തീർത്ഥാടനത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നത്. കർത്താവേ, അങ്ങേ ഭവനത്തിൽ ഞാൻ വസിക്കുന്നത് എത്രയോ മോഹനം മനോഹരം. കർത്താവേ, അങ്ങേ ഭവനത്തിൽ ഞാൻ വസിക്കുന്നത് എത്രയോ മോഹനം മനോഹരം എന്ന ശരണപ്പെടലോടെയും സമാശ്വാസത്തോടെയുമാണ് ജനങ്ങൾ തീർത്ഥാടനത്തിന് പുറപ്പെടുന്നത് എന്നോർക്കണം. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് രമേശ് മുരളിയും സംഘവുമാണ്.
കർത്താവേ, അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. കർത്താവേ, അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
ഈ ഗീതത്തിന് ഇസ്രായേൽ ജനത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ബന്ധമുണ്ട് എന്നത് തീർച്ചയാണ്. ഇന്ന് നാം ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷിക്കുന്നത് പോലെ ഇസ്രായേലരുടെ വലിയ ഉത്സവമായിരുന്നു വിളവെടുപ്പ്. വിളവെടുപ്പ് കാലം ഇതുതന്നെയായിരുന്നു അവരുടെ പുതുവത്സരവും. അങ്ങനെ വിളവെടുപ്പും പുതുവത്സരവും ചേർത്ത് ഇസ്രായേൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജെറൂസലേമിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. പുതുവത്സരം കർത്താവിന്റെ സന്നിധിയിൽ നിന്നും ആരംഭിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് ഒരു പുതുവത്സരം, നവജീവിതം ആരംഭിക്കുക എന്നത് ഇസ്രായേലിയരുടെ വലിയ ആഗ്രഹം മാത്രമല്ല സാമൂഹ്യ ഉത്സവമായി പരിണമിക്കുന്നത് നമുക്ക് കാണാം.
നന്ദിയും പ്രത്യാശയും വികാരങ്ങളായി ഒതുങ്ങി നിൽക്കേണ്ട അല്ലെങ്കിൽ ഒതുക്കി നിർത്തേണ്ട കാര്യമല്ല എന്നുകൂടെ നമുക്ക് ഈ പദങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഈ വിളവെടുപ്പ് ഉത്സവം, തീർത്ഥാടനം, പുതുവത്സരം എന്നിവ ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള സ്നേഹവും ശ്രേഷ്ഠതയും ജനങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സമയമാണ് വിളവെടുപ്പ് കാലം, പുതുവർഷക്കാലം. ദൈവിക സൃഷ്ടിയുടെ പുനരാവിഷ്കാരമാണ് ഇവിടെ സംഭവിക്കുന്നത്. വിളവെടുപ്പ് കാലം കഴിയുമ്പോൾ ഭൂമി തരിശാക്കപ്പെടുന്നു, അത് ഉണങ്ങി വരണ്ടുപോകുന്നു. എന്നാൽ വീണ്ടും നിലമൊരുക്കി വിത്തുപാകി നനച്ച് ഫലമണിയിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവും ഒപ്പം ദൈവിക സൃഷ്ടിയുടെ ശ്രേഷ്ഠതയും ദാനവുമായ മഴയും നനയും മുളയും നല്ല കാലാവസ്ഥയും ഒക്കെ ആവശ്യമാണ്, അനിവാര്യമാണ്. അതിനാൽ ദൈവം തന്ന, ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിളകൾ കർത്താവിന് സമർപ്പിച്ച് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനം പുതുവത്സരം ആഘോഷിക്കുന്നത്. അങ്ങനെ ജനം, ഇസ്രായേൽ ജനം ഗ്രാമങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒറ്റയായും പറ്റയായും ജെറൂസലേമിലേക്ക് തീർത്ഥാടനം ചെയ്തിരുന്നത് എന്തൊരു ഉത്സാഹത്തോടെ ആയിരുന്നിരിക്കണം, എന്തൊരു ഉത്സവമായിരുന്നിരിക്കണം അത്, നമുക്ക് ഊഹിക്കാവുന്നതല്ലേ? അങ്ങനെ മനുഷ്യന്റെ സാമൂഹിക ജീവിതം ദൈവവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ഈ പദങ്ങൾ തെളിയിക്കുന്നില്ലേ? നവജീവന്റെയും നവോന്മേഷത്തിന്റെയും ആഗ്രഹങ്ങൾ മനസ്സിൽ ഒതുക്കി വയ്ക്കാതെ അത് ജീവിതത്തിലേക്ക്, പ്രവൃത്തിയിലേക്ക്, തീർത്ഥാടനമായും പ്രാർത്ഥനയായും രൂപാന്തരപ്പെടുത്തുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു വസ്തുതയാണ്.
എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു.
ഇനി നമുക്ക് 84-ാം സങ്കീർത്തന പഠനത്തിന്റെ ബാക്കി പദങ്ങളിലേക്ക്, അതായത് അവസാന പദങ്ങളിലേക്ക് കടക്കാം. 10, 11, 12 പദങ്ങളാണല്ലോ ഇനി ബാക്കി നിൽക്കുന്നത്. തീർത്ഥാടകർ പ്രകടമാക്കുന്ന ദൈവീക ശരണത്തിന്റെ തീവ്രതയാണ് ഇവിടെ കാണുന്നത് എന്ന് പറയേണ്ടതില്ല. ഈ അവസാന പദങ്ങളിൽ ഈ ശരണഗീതം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക്, മേൽസ്ഥായിയിലേക്ക് എത്തുകയാണ്.
അന്യസ്ഥലത്തായിരം ദിനങ്ങളെക്കാൾ അങ്ങേ അങ്കണത്തിൽ ഒരു നാളായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരത്തിൽ വാഴുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആലയവാദിക്കൽ കാവൽക്കാരനാകാൻ ഞാൻ കൊതിക്കുന്നു. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ്. ഒപ്പം അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കില്ല, നിഷേധിക്കില്ല. ആകയാൽ സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്നവൻ, പ്രത്യാശയർപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ, ഓ ഭാഗ്യവാൻ.
ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പദങ്ങൾ, ഈ അവസാന പദങ്ങൾ ദൈവത്തിന്റെ രക്ഷയുടെ സാമീപ്യം ഉപമകളിലൂടെയാണ് വ്യക്തമാക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലും ശക്തിയിലും ചെലവാക്കുന്ന സമയം സമ്പൂർണ്ണ ജീവിത സാഫല്യം നൽകുന്നു. എന്നാൽ നമ്മുടെ അനുദിന ജീവിത വ്യഗ്രതകളും ബുദ്ധിമുട്ടുകളും ശൂന്യതാബോധം വളർത്തുകയാണ് ജീവിതത്തിൽ. അങ്ങനെ യാവയുടെ തിരുമറ്റത്ത് ചെലവഴിക്കുന്ന ഒരു ദിവസം അന്യസ്ഥലങ്ങളിൽ ചെലവഴിക്കുന്ന 1000 ദിനങ്ങളേക്കാൾ മെച്ചമാണ്, ശ്രേഷ്ഠമാണെന്നാണ് ഗീതകൻ അല്പം അതിശയോക്തിയോടെയാണെങ്കിലും അവതരിപ്പിക്കുന്നത്. അതിനാൽ സങ്കീർത്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ദേവാലയാങ്കണത്തിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക എന്ന അനുഭവം മറ്റു ജീവിതാനുഭവങ്ങളേക്കാൾ ഗുണത്തിലും ഫലത്തിലും അതിശ്രേഷ്ഠവും വിലമതിക്കപ്പെടേണ്ടതുമാണ് എന്നത്രേ. പിന്നെ 10-ാമത്തെ പദത്തിന്റെ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് ദുഷ്ടന്റെയും സമ്പന്നരുടെയും വീട്ടിൽ വസിക്കുന്നതിലും ഭേദം, ദേവാലയ കവാടത്തിങ്കൽ കഴിയുന്നതാണ്, ദേവാലയത്തിന്റെ പടിക്കൽ കഴിയുന്നതാണ്. അതിനാൽ നീതിമാന്മാർ മാത്രമാണ് ഈ പുണ്യസ്ഥാനത്തിന്റെ പടികൾ ചവിട്ടിക്കയറാൻ തുനിയുന്നതെങ്കിലും അയോഗ്യവാന്മാർക്ക് കർത്താവിന്റെ അങ്കണത്തിന്റെ തിരുമുറ്റത്ത് കവാടത്തിങ്കൽ കഴിയാൻ യോഗ്യതയുണ്ടത്രേ. പിന്നെ 11 വാക്യത്തിൽ ദൈവത്തിന്റെ ശക്തിയും സംരക്ഷണവും പ്രീതിയും അനുസ്മരിക്കപ്പെടുന്നു. ദൈവം ഒരിക്കലും നീതിമാന നന്മ നിഷേധിക്കില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന വലിയ ഭാഗ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് സങ്കീർത്തനം സമാപിക്കുന്നത്. അതായത്, ദൈവത്തോടുള്ള നന്ദിയും ദൈവത്തിലുള്ള പ്രത്യാശയും വിധേയത്വവും അതുപോലെ അനുരഞ്ജനവും വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട വികാരങ്ങളല്ലെന്നാണ് സങ്കീർത്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അത് പ്രാർത്ഥനയായി, പ്രാവർത്തികമായി, തീർത്ഥാടനമായി, കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള പ്രയാണമായി, ആന്തരിക വളർച്ചയായി പ്രകടമാക്കപ്പെടേണ്ടതാണെന്ന് വരികൾ സ്പഷ്ടമാക്കുന്നു, വരികൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു.
സ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. എന്റെ മനസ്സും ശരീരവും ജീവനുള്ള ദൈവത്തിന് സ്തോത്രഗീതമാലപിക്കുന്നു. അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം. എന്റെ രാജാവും ദൈവവുമായ കർത്താവേ, അങ്ങേ ബലിപീഠമെൻ സങ്കേതം, എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. എന്നേക്കും അങ്ങയെ സ്തുതിച്ചു ഞാൻ അവിടുത്തെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. കർത്താവേ അങ്ങേ വാസസ്ഥലം എത്ര മോഹനം മനോഹരം, എത്ര മോഹനം മനോഹരം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. സമാശ്വാസ സങ്കീർത്തനം 84 പഠനം നമുക്കിനിയും അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.